Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. നിക്കിയ സൂനകദോസിന്റെ 1700 വാർഷികം കോൺസ്റ്റന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കിസ് ബെർത്തലോമയോ പ്രഥമനുമൊത്ത് ആഘോഷിക്കുന്നതിന് തുർക്കി സന്ദർശിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ലിയോ 14 പാപ്പ വെളിപ്പെടുത്തി. പാത്രിയാർക്കിസ് ബെർത്തലോമയോ 1 തിങ്കളാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ചയ്ക്കായി സ്വീകരിച്ച വേളയിലാണ് പാപ്പ തന്റെ ഈ അഭിലാഷം അറിയിച്ചത്. ഈ ആണ്ടിനുള്ളിൽ തന്നെ ഈ സന്ദർശനം നടത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. തുർക്കി സന്ദർശിക്കാനുള്ള തന്റെ ക്ഷണം പാത്രിയാർക്കിസ് നവീകരിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് പാപ്പയെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. കത്തോലിക്ക സഭയുടെ പുതിയ ഭരണാധ്യക്ഷനും റോം രൂപതയുടെ മെത്രാനും വത്തിക്കാൻ സംസ്ഥാനത്തിന്റെ തലവനുമായ പുതിയ പാപ്പായ്ക്ക് സർവ്വവിധ ഭാവുകങ്ങളും പാത്രിയാർക്കിസ് നേർന്നു. മെയ് 18 വത്തിക്കാനിൽ ലിയോ 14 പാപ്പായുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയതായിരുന്നു എക്യുമെനിക്കൽ പാത്രിയാർക്കിസ് ബെർത്തലോമയോ 1. അദ്ദേഹം റോമിലെ വിശുദ്ധ മേരി മേജർ ബെസ്ലിക്കയിൽ ഫ്രാൻസിസ് പാപ്പായുടെ കബറിടം സന്ദർശിക്കുകയും വെള്ള പനിനീർ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിളർപ്പുകളാലും സംഘർഷങ്ങളാലും അടിയന്തര ആഗോള പ്രശ്നങ്ങളാലും മുദ്രിതമായ ഒരു ലോകത്തിൽ സമാഗമത്തിന്റെ നയതന്ത്ര കുശലതയെ ആശ്ലേഷിക്കാൻ ലിയോ 14 പാപ്പ നമ്മെ ക്ഷണിക്കുന്നുവെന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ. കത്തോലിക്ക സഭയെ നയിക്കാൻ പുതിയൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് നഗരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക യോഗത്തിൽ മെയ് 19 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാഗമ നയതന്ത്രജ്ഞത ദ്യോതിപ്പിക്കുന്നത് എളിമയോടെ ശ്രവിക്കുകയും അനുകമ്പയോടെ പ്രവർത്തിക്കുകയും എല്ലാറ്റിനും ഉപരിയായി പൊതുനന്മ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുകയെന്നാണെന്ന് കർദിനാൾ പരോളിൻ വിശദീകരിച്ചു. അതുകൊണ്ടുതന്നെ ഐക്യരാഷ്ട്രസഭയുടെ ദൌത്യത്തിലുള്ള പിന്തുണ പരിശുദ്ധ സിംഹാസനം ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം ജനതയുടെ സ്വരമായി മാറിക്കൊണ്ട് രാഷ്ട്രങ്ങൾ സംഭാഷണത്തിലേർപ്പെടുന്ന ഒരു വേദിയായിരിക്കണം ഐക്യരാഷ്ട്രസഭയെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ അഭിലാഷം അദ്ദേഹം വെളിപ്പെടുത്തി. മാനവാന്തസ് പരിപോഷിപ്പിക്കുന്നതിനും ദുർബലരെ സംരക്ഷിക്കുന്നതിനും അവിശ്വാസം പ്രബലപ്പെടാൻ സാധ്യതയുള്ളയിടങ്ങളിൽ പാലങ്ങൾ പണിയുന്നതിനും രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളോട് ചേർന്ന് ലിയോ 14 പാപ്പായുടെ നേതൃത്വത്തിന് കീഴിൽ പരിശുദ്ധ സിംഹാസനം പ്രവർത്തിക്കുമെന്ന ഉറപ്പ് കർദിനാൾ പരോളിൻ നൽകി. തെക്കേ അമേരിക്കൻ നാടായ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ ഫ്രാൻസിസ്കോ പെത്രോ ഉറേഗോ, ആസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി അന്തോണി അൽബനേസെ എന്നിവർക്ക് ലിയോ 14 പാപ്പ പ്രത്യേകം കൂടിക്കാഴ്ച അനുവദിച്ചു. മെയ് 19 തിങ്കളാഴ്ച ആയിരുന്നു പാപ്പ ഇരുവരെയും വത്തിക്കാനിൽ സ്വീകരിച്ചത്. പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ ഫ്രാൻസിസ്കോ പെത്രോ ഉറേഗോയും ആസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി അന്തോണി അൽബനേസും നാടുകളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള വത്തിക്കാൻ വിഭാഗത്തിന്റെ കാര്യദർശി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗറുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഇനിയൊരിക്കലും യുദ്ധം വേണ്ട എന്ന വിശുദ്ധ പോൾ 6 ചരിത്രത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ അക്രമത്തിന്റെയും പ്രതികാരത്തിന്റെയും വിനാശകരമായ യുക്തി വെടിയാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുവെന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ. മെയ് 19 അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് നഗരത്തിൽ പാത് ടു പീസ് ഫൌണ്ടേഷൻ പുരസ്കാരം സ്വീകരിക്കവേ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സ്ഥായിയായ സമാധാനത്തിലേക്കുള്ള വഴി ആധ്യാത്മിക ധാർമ്മിക നവീകരണത്തിൽ വേരൂന്നണമെന്ന വിശുദ്ധ പോൾ 6 പാപ്പായുടെ പ്രവാചകാത്മക വ്യക്തതയോടുകൂടിയ വാക്കുകൾ കർദിനാൾ പരോളിൻ ആവർത്തിച്ചു. പ്രഥമ സാർവത്രിക സൂനകദോസായ നിക്കിയ സൂനകദോസിന്റെ 1700 വാർഷികത്തിന് തുടക്കമായി. മെയ് 20 ചൊവ്വാഴ്ചയാണ് മിക്ക ക്രൈസ്തവ സഭകളും ആധികാരികമായി കണക്കാക്കുന്ന നിക്കിയ സൂനകദോസിന്റെ വാർഷികാചരണം ആരംഭിച്ചത്. ക്രൈസ്തവ സഭയ്ക്കെതിരെ ഉയർന്ന ആര്യൻ പാഷാണ്ഡതയെ ചെറുക്കുന്നതിന് റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ 325 ആണ്ടിലാണ് ക്രൈസ്തവ ചരിത്രത്തിൽ നിർണായകമായി തീർന്ന ഒന്നാം നിക്കയസൂനോദോസ് വിളിച്ചുകൂട്ടിയത്. അക്കൊല്ലം മെയ് മുതൽ ആഗസ്റ്റ് വരെയായിരുന്നു ഈ സൂനോദോസ് ചേർന്നത്. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി.
വചനവീഥിയിൽ ചരിക്ക വചനപൂരിതരാക വരമേഗണമേ നാഥ ഗുണയേഗണമേ നാഥ കനിവേഗണമേ നാഥ.
117 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ചെറുതും ബൈബിളിലെ തന്നെ ഏറ്റവും ചെറിയ അധ്യായവുമായ 117 സങ്കീർത്തനത്തിന് 2 വാക്യങ്ങൾ മാത്രമാണുള്ളത്. ഏറ്റവും ചെറുതെങ്കിലും ദൈവ മനുഷ്യബന്ധത്തിലെ പ്രധാനപ്പെട്ട ഒന്നായ ദൈവസ്തുതിയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി തന്നെ പരാമർശിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന്റെ പരമാധികാരം അംഗീകരിക്കാനും അവനെ സ്തുതിക്കാനും ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഒരു കീർത്തനം കൂടിയാണിത്. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പരമാധികാരം അവരുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ സുരക്ഷിതമായ നിലനിൽപ്പിലൂടെ ദൈവജനത്തിനും ലോകത്തിനും പ്രകടമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ സങ്കീർത്തനവാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഇസ്രായേലിനോടുള്ള അവന്റെ പ്രവൃത്തികളിൽ വ്യക്തമാകുന്നത്. പെസഹ ആചരണവേളയിൽ യഹൂദജനം ആലപിച്ചിരുന്ന 113 മുതൽ 118 വരെയുള്ള 6 സങ്കീർത്തനങ്ങളിൽ ഒന്നുകൂടിയാണിത്. യാഹ്വയുടെ ശക്തമായ കാരുണ്യവും എന്നേക്കും നിലനിൽക്കുന്ന വിശ്വസ്തതയും ഓരോ നാവുകളിൽ നിന്നും സ്തുതിയേറ്റുവാങ്ങാൻ അർഹമാണ് എന്നുകൂടി ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാബിലോൺ അടിമത്തകാലം കഴിഞ്ഞുള്ള മടങ്ങിവരവിന്റെ ഓർമ്മയിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗീതമായാണ് 117 സങ്കീർത്തനം കരുതപ്പെടുന്നത്. ജനതകളാലും ജനപദങ്ങളാലും സ്തുതിക്കപ്പെടേണ്ട ദൈവം. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ എന്ന ആദ്യവാക്യത്തിലൂടെ യാഹ്വേ ജനതകളാലും ജനപദങ്ങളാലും സ്തുതിക്കപ്പെടേണ്ട ദൈവമാണെന്ന സത്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ 117 സങ്കീർത്തനം സകലരെയും ആഹ്വാനം ചെയ്യുന്നു. സാധാരണയായി ഇസ്രായേൽ ജനതയോട് അവർക്കായി ദൈവം ചെയ്ത നന്മകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടും ചരിത്രത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടും തങ്ങളുടെ ദൈവത്തെ വാഴ്ത്താൻ ആഹ്വാനം ചെയ്യുന്ന മറ്റ് സങ്കീർത്തനങ്ങളിൽ കാണുന്ന ചിന്താരീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് 117 സങ്കീർത്തനത്തിലെ ആശയങ്ങൾ. സകല ജനതകളോടും ജനപദങ്ങളോടും, അതായത് സകല ദേശങ്ങളോടും ജനവിഭാഗങ്ങളോടുമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കാൻ ചെറിയ എന്നാൽ മനോഹരമായ ഈ സങ്കീർത്തനം ആഹ്വാനം ചെയ്യുന്നത്. ഈയൊരർത്ഥത്തിൽ ലോകത്തോട് മുഴുവനുമുള്ള ഒരു ആഹ്വാനമാണിത്. അബ്രാഹത്തെ വിളിക്കുന്ന അവസരത്തിൽ നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12 അധ്യായത്തിലും തന്റെ പുത്രനായ ഇസഹാക്കിനെ ബലിയായി അർപ്പിക്കാൻ തയ്യാറാകത്തക്ക വിധം അവൻ ദൈവത്തെ അനുസരിച്ചതിനാൽ അവന്റെ സന്തതിയിലൂടെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ടുതന്നെ എല്ലാ ജനതകൾക്കും ജനപദങ്ങൾക്കും രക്ഷയും അനുഗ്രഹവും നൽകുന്ന ദൈവത്തെ ആ ജനതകളും ജനപദങ്ങളും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണ് എന്ന ഒരു ചിന്തയും ഒന്നാം വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നത് നമുക്കു കാണാം. ഇസ്രായേൽ ജനത്തിനും ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. യാഹ്വേ എന്ന ദൈവം തങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ മറ്റു ജനതകൾക്കുനേരെ അവജ്ഞയോടെ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും അനുഗ്രഹിക്കാനും രക്ഷിക്കാനും കഴിവുള്ളവനാണ് ദൈവമെന്ന തിരിച്ചറിവിൽ ജീവിക്കാൻ യഹൂദജനത്തിന് സാധിക്കണം. ആചാരങ്ങളുടെയും വർഗ വർണ്ണവ്യത്യാസങ്ങളുടെയുമൊക്കെ അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കരുതുകയും രക്ഷിക്കപ്പെടാനുള്ള ഒരുവനായി അവനെ കാണുകയും ഏവരെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന യാഹ്വയുടെ അനുഗ്രഹങ്ങളും മഹത്വവും ഇസ്രായേലിന്റെ അതിർത്തികൾക്കുമപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ ഇസ്രായേൽ ജനതയെ മാത്രമല്ല നാം ഏവരെയും സഹായിക്കുന്ന ചിന്തയാണ്. ദൈവത്തിന്റെ ശക്തമായ കാരുണ്യവും അവസാനിക്കാത്ത വിശ്വസ്തതയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കാൻ ജനതകളെയും ജനപദങ്ങളെയും ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനം ഇതേ ആഹ്വാനത്തിലൂടെ അവന്റെ പരമാധികാരത്തെ അംഗീകരിക്കാനും ഏവരോടും ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തിന്റെയും ജനതകളുടെയും സുരക്ഷിതമായ നിലനിൽപ്പിന് പിന്നിൽ കർത്താവിന്റെ കരുണയും ശക്തിയും വിശ്വസ്തതയുമാണെന്ന ചിന്ത പങ്കുവച്ചുകൊണ്ടാണ് സങ്കീർത്തനം ഇങ്ങനെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ ഇതാണ് വ്യക്തമാകുന്നത്. ദൈവത്തിന്റെ ശക്തമായ കാരുണ്യമാണ് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആദ്യ കാരണം. ശക്തമായ കാരുണ്യം എന്ന പ്രയോഗം ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യരുടെ കുറവുകളേക്കാൾ വലുതാണെന്ന് ദ്യോതിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാം ഇത് വിവിധയിടങ്ങളിൽ കാണുന്നുമുണ്ട്. ഇസ്രായേലിന്റെ വീഴ്ചകളെക്കാളും പാപങ്ങളെക്കാളും ശക്തമായി നിന്നത് തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുണയും സ്നേഹവുമാണ്. ദൈവത്തിന്റെ ഈ ശക്തമായ കാരുണ്യം ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല അനുഭവവേദ്യമാകുന്നത്. മുൻവാക്യങ്ങളിൽ കണ്ടതുപോലെ സകല ജനതകളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കാരുണ്യം അറിഞ്ഞവരാണ്. എല്ലാവരോടും കാരുണ്യമുള്ളവനാണ് ദൈവമെന്നും അവന്റെ വിശ്വസ്തത എന്നും നിലനിൽക്കുന്നതാണ് എന്നുമുള്ള സത്യം ഇസ്രായേലിനും ആ ജനതയുടെ ചരിത്രമറിയുന്ന മറ്റു ജനതകൾക്കും വളരെ വ്യക്തമാണ്. ദൈവവുമായുള്ള ഉടമ്പടിയിൽ ജനം ഇടറുമ്പോഴും ദൈവം തന്റെ വാഗ്ദാനത്തിൽ ഉറച്ചുനിന്നു. മനുഷ്യന് രക്ഷയാകുന്നത് ദൈവത്തിന്റെ കരുണയും വിശ്വസ്തതയും ഒന്നുചേരുമ്പോഴാണ്. ഇസ്രായേലിന്റെ ദൗർബല്യങ്ങൾക്കും വീഴ്ചകൾക്കും പാപങ്ങൾക്കും മുന്നിൽ പോലും ദൈവം തന്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്തനായിരുന്നു. ചെറിയ ഈ സ്തുതികീർത്തനത്തിന്റെ ആദ്യവാക്യത്തിൽ കണ്ടതുപോലെ കർത്താവിനെ സ്തുതിക്കാനുള്ള ആഹ്വാനത്തോടെയാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. ഇസ്രായേലിനെ തന്റെ ജനമായി തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹവും കരുണയും സംരക്ഷണവും ആദ്യം അനുഭവിച്ചറിഞ്ഞത് യഹൂദജനമാണെങ്കിലും അവരുടെ ചരിത്രത്തിലൂടെയും ദൈവത്തിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞ അവസരങ്ങളിലൂടെയും പ്രപഞ്ചസൃഷ്ടാവും നാഥനുമായ യാഹ്വയുടെ കരുതലിനെ തിരിച്ചറിഞ്ഞ എല്ലാ ജനതകളോടുമാണ് കർത്താവിനെ സ്തുതിക്കാനുള്ള ഈ ആഹ്വാനം സങ്കീർത്തനം നടത്തുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അളവുകളും പരിധികളുമില്ലാത്ത ദൈവസ്നേഹത്തെയും കരുണയെയും അവന്റെ വിശ്വസ്തതയെയും കുറിച്ച് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കർത്താവായ ദൈവത്തെ സ്തുതിക്കാനും അവനെ പുകഴ്ത്താനും ഇസ്രായേലിനെ മാത്രമല്ല സകല ദേശങ്ങളെയും ജനതകളെയും ആഹ്വാനം ചെയ്യുന്ന 117-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ദൈവസ്തുതിക്കായുള്ള ഈ ആഹ്വാനം നമുക്കുകൂടിയുള്ളതാണെന്ന് തിരിച്ചറിയുകയും ഇസ്രായേലിനും ലോകത്തിലെ സകല ജനതകൾക്കുമൊപ്പം നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യാം. വിജാതീയർക്കും അന്യജനതകൾക്കു പോലും അനുഭവവേദ്യമാകുന്ന ദൈവകരുണയും വിശ്വസ്തതയും അവന്റെ ശക്തമായ സംരക്ഷണവും അനുഭവിച്ചറിയാനും സ്തുതികളിലൂടെയും പുകഴ്ചയിലൂടെയും ലോകത്തിനും സകല ജനതകൾക്കും മുന്നിൽ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും വിശ്വസ്തതയുടെയും സാക്ഷികളാകാനും നമുക്കും സാധിക്കട്ടെ. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച രക്ഷ നൽകുന്ന ശക്തമായ കരുണയും ഒരിക്കലും കൈവിടാത്ത വിശ്വസ്തതയുമുള്ള യാഹ്വേ നമ്മോടുള്ള അതേ സ്നേഹത്താൽ അവൻ തന്നോട് ചേർത്തുപിടിക്കുന്ന മറ്റു മനുഷ്യരെ സഹോദരതുല്യം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോയെന്ന് സ്വയം ചോദിക്കാം. സകലരും ഒന്നുചേർന്ന് ദൈവതിരുനാമത്തെ സ്തുതിക്കുന്ന ഒരു ദിനത്തിനായി കാത്തിരിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 117 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഇബ്രാഹിം പടിഞ്ഞാറെ തലയ്ക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം എലിസബത്ത് രാജു. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.